رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. تلاوة مجالس رمضان دي آرامة إبسود ليك إلا ماني پريكشكركم هدي مايا سوغدا. الله سبحانه وتعالى ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്ന സർവത്ര പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നരകത്തിൽ നിന്നും മോചനം നൽകി സ്വർഗത്തിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ആരോഗ്യത്തിലും അറിവിലും സമ്പാദ്യത്തിലും മക്കളിലും വീട്ടിലും കുടുംബങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ ആറാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ റമദാനിൻ്റെ ഓരോ പകലുകളിലും ഇങ്ങനെ നിങ്ങളുമായി കണ്ടുമുട്ടാൻ കഴിയുന്നതും ഇതുപോലെ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെടാൻ കഴിയുന്നതും മഹാഭാഗ്യമായി കരുതുന്നു. അല്ലാഹു എല്ലാം നാളെ പരലോകത്തേക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നുകൂടി ദുആ ചെയ്യുന്നു. ഈ റമദാനിൽ ഖുർആൻ പാരായണം പരിശീലിക്കാൻ ഇങ്ങനെയുള്ള അവസരം കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ കരങ്ങൾക്കും അല്ലാഹു ശക്തി പകരട്ടെ. നമ്മുടെ ഈ സംവിധാനത്തെയും കൂട്ടായ്മയെയും എല്ലാം അല്ലാഹു കൂടുതൽ കൂടുതൽ ഉത്തരോത്തരം ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് സൂറത്തുൽ മസദാണ്. നമ്മുടെ സാധാരണ നിസ്കാരങ്ങളിലൊക്കെ ചെറിയ ചെറിയ സൂറത്തുകൾ ഓതുന്ന കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് സൂറത്തുൽ മസദ്. മാത്രമല്ല തറാവീഹ് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഓതാറുള്ള ഒരു സൂറത്താണ്. ആദ്യമായി ആ സൂറത്തിൻ്റെ ഒരു പാരായണം നമുക്ക് ഒന്ന് കേൾക്കാം ഇൻഷാ
അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله العظيم.
മഷാ അല്ലാ, വളരെ മനോഹരമായ പാരായണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കിതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത്?
ഇതിൽ കാര്യമായി വരുന്ന ചർച്ച കൽക്കലത്തിൻ്റെ ചർച്ച തന്നെയാണ്.
അതെ, ഇതിലും കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ പറഞ്ഞ പോലെ ഓരോ ആയത്തിലും അവസാനിക്കുന്നത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. ആണ് പിന്നെ കസബ് ഈ മൂന്നായത്തുകളിലും ബ ആണ്. പിന്നെ വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അപ്പോൾ ഒരായത്തൊഴികെ ബാക്കി എല്ലാ ആയത്തുകളിലും ബ ആണ് അവസാനത്തിൽ വരുന്നത്.
അപ്പോൾ നമുക്ക് ഈ നാല് സൂറത്തുകൾ പരിചയപ്പെട്ടപ്പോൾ കൽക്കലത്ത് എന്ന ഒരു നിയമം നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് പല സ്ഥലങ്ങളിലും തെറ്റുകളില്ലാതെ ഓതാൻ
കഴിയും. കാരണം സൂറത്തുൽ ഫലഖിലും സൂറത്തുൽ ഇഖ്ലാസിലും അതുപോലെ ഇപ്പോൾ ഓതിയ സൂറത്തുൽ മസദിലും അടക്കം മൂന്ന് സൂറത്തുകളിലും എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് കലക്കലത്തിൻ്റെ അക്ഷരങ്ങളിലാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചർച്ചക്കെടുത്ത സ്ഥിതിക്ക് വളരെ കൂടുതൽ സ്പഷ്ടമായി പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി മറ്റു ഭാഗങ്ങളിലൊന്നും അത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തെറ്റില്ലാതെ ഓതാനും കഴിയും ഈ ഒരു വിഷയം. ഇനി മറ്റെന്താണ്
മറ്റൊരു വിഷയം? ഒന്നാമത്തെ ആയത്തിൽ തന്നെ തബ്ബത് യദാ അബീ ലഹബിൻ എന്നുള്ളത് യദാ എന്നുള്ള മദ്ദ് അതിനുശേഷം
ഒരു 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 മദ്ദിനെ നമ്മൾ സാധാരണ അളവിലും കൂടുതൽ നീട്ടണമെങ്കിൽ രണ്ടാലൊരു കാരണം ഉണ്ടാകണമെന്നതാണ് നിയമം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഈ യദാ എന്ന നീളൽ സാധാരണ അളവിലും കൂടുതലാണ്. അങ്ങനെ നീട്ടാനുണ്ടായ കാരണം ആ മദ്ദിൻ്റെ അക്ഷരം അലിഫ് അലിഫിൻ്റെ ശേഷം ഹംസ വന്നു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ അളവിലും കൂടുതൽ നീട്ടണമെങ്കിൽ രണ്ടാലൊരു കാരണം ഉണ്ടായിരിക്കണമെന്നത്. അത് ഒന്ന് മദ്ദക്ഷരത്തിൻ്റെ ശേഷം സുക്കൂനുണ്ടാവുക എന്നതും മറ്റൊന്ന് മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ ഉണ്ടാവുക എന്നതുമാണ്. ഹംസ എന്നത് ഒരക്ഷരമാണ്. മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ എന്ന അക്ഷരം ഉണ്ടായാൽ സാധാരണ അളവിലും കൂടുതൽ നീട്ടാവുന്നതാണ്. മദ്ദക്ഷരത്തിൻ്റെ ശേഷം സുക്കൂനുണ്ടായാലും സാധാരണ അളവിലും കൂടുതൽ നീട്ടാവുന്നതാണ്. ഈ രണ്ടാലൊരു കാരണം കൂടാതെ ഒരിക്കലും അളവിൽ കൂടുതൽ നീട്ടേണ്ടി വരുന്നില്ല. ഇപ്പോൾ സാധാരണ ഫാത്തിഹ സൂറത്ത് ചിലരൊക്കെ ഓതി കേൾപ്പിക്കുമ്പോൾ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ ഓതാറുണ്ട്. അത് തെറ്റാണെന്ന് ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അതെ, സാധാരണ അളവിൽ കൂടുതൽ നീട്ടണമെങ്കിൽ അവിടെ ഈ രണ്ടാലൊരു കാരണം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇതില്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ അളവിൽ കൂടുതൽ നീട്ടാൻ ഒരിക്കലും പാടില്ല, ഹറാമാണ്. സാധാരണ അളവിൽ നീട്ടുന്ന ആ നീട്ടലിന് അസ്ലി എന്നാണ് തജ്വീദിൽ പറയുന്ന ഇസ്തിലാഹ്, അസ്ലിയായ മദ്ദ് അല്ലേ. പിന്നെ ഫറഈയായ മദ്ദാണ് ഈ രണ്ടാലൊരു കാരണം കൊണ്ടുണ്ടാകുന്ന മദ്ദിന് പറയുന്ന പേര്, ഫറഈയായ മദ്ദ്. അപ്പോൾ മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വരുന്നത് രണ്ട് വിധത്തിലായിരിക്കാം, അതാണ് ഇവിടെ പറയാനുള്ളത് അല്ലേ. ഒന്നുകിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള ഹംസ അതേ പദത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള ഹംസ തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ വരുന്നു. ഇവിടെ വന്നിട്ടുള്ളത് യദാ എന്ന പദം അതിൻ്റെ ശേഷം അടുത്ത പദത്തിലാണ് അബീ ലഹബ് എന്നതിൽ ഹംസ വരുന്നത്. അപ്പോൾ പിരിഞ്ഞു വന്ന അവസ്ഥയിലാണ് ഇവിടെ ഹംസയും മദ്ദും വന്നിട്ടുള്ളത്. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരം, മറ്റൊരു പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മദ്ദിനെ പറ്റി മദ്ദുൽ മുംഫസിൽ എന്ന് പേര് പറയും. മദ്ദുൽ മുംഫസിലിൻ്റെ ഹുക്മ് ജായിസാണ്, നിർബന്ധമായി നീട്ടേണ്ടതല്ല, വേണമെങ്കിൽ നീട്ടാമെന്നതാണ്.
നമ്മൾ ഹറമിലെ ഇമാമികളൊക്കെ ഓതുന്നത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്നവരൊക്കെ ഓതുമ്പോൾ
ഈ രീതിയിലാണ്. അവർ സാധാരണ ഈ മുംഫസിലായ മദ്ദിനെ നീട്ടാറില്ല. മുംഫസിലായ മദ്ദ് എന്നതുകൊണ്ട് ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അക്ഷരം വരുന്നു, തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരുന്നു, അപ്പോൾ ഹംസയും മദ്ദക്ഷരവും പിരിഞ്ഞു വന്നു. ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന പേരാണ് മുംഫസിൽ. മുംഫസിൽ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു വന്നത് എന്നർത്ഥം. ഇത് നിർബന്ധമുള്ള മദ്ദല്ല. നീട്ടി ഓതുന്ന ഖിറാത്തുകളും വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നീട്ടാമെന്ന് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ മറ്റൊന്ന്, ഈ ആയത്തിൽ മുഫസ്സിലായ മദ്ദ് വന്നു, ഇനി തൊട്ടടുത്ത ആയത്തിൽ ആ സൂറത്ത് ഒന്നുകൂടി ഓതിയാലോ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്.
രണ്ടിലും മുഫസ്സിലായ മദ്ദ് വന്നിട്ട് ഈ നിയമം വന്നിട്ടുണ്ട്. ഈ രണ്ടായത്തുകളിലും ഒന്ന് തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്, രണ്ടാമത്തെ ആയത്തിൽ മാ അഗ്ന. മാ എന്നതിൽ മദ്ദക്ഷരം വരുന്നു, അഗ്ന എന്നതിൽ ഹംസയും വരുന്നു. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ അതേ നിയമം ഇവിടെയും വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ നിയമം നീട്ടൽ നിർബന്ധമില്ല എന്നതാണ്. വേണമെങ്കിൽ നീട്ടാം. അങ്ങനെ പറയുമ്പോൾ ഒരു സംഗതി കൂടി അതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് അല്ലേ. അതായത് ഈ നിയമത്തെ ആദ്യത്തെ ആയത്തിൽ എങ്ങനെയാണോ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്തിലും കൊണ്ടുവരണം എന്നുള്ളത്. ഇത് നിർബന്ധമില്ലല്ലോ എന്ന് കരുതി ഒന്നാമത്തെ ആയത്തിൽ നീട്ടി രണ്ടാമത്തെ ആയത്തിൽ നീട്ടാതിരുന്നു എന്നത് ഒരിക്കലും ഖിറാഅത്തിൻ്റെ വഴിക്ക് ചേർന്നതല്ല. ഒരു നിയമത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ കൈകാര്യം ചെയ്തു, അതുപോലെ എല്ലായിടങ്ങളിലും ആ ഓത്തിൽ കൈകാര്യം ചെയ്യണമെന്നതാണ് ശരിയായ വഴി. അതല്ലേ, അത് കൂടി പറയേണ്ടതാണ്. അപ്പോൾ നീട്ടാതെ ഒരാൾ ഓതിയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. നീട്ടാതെ ഓതിയിട്ടുണ്ടെങ്കിൽ അതേ നിയമത്തെ അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലും കൈകാര്യം ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ മദ്ദിനെ നീട്ടാതെ ഒന്ന് ഓതി കേൾപ്പിക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ.
ഈ രണ്ടായത്തുകളിലും ഇപ്പോൾ ഈ പറഞ്ഞ നിയമത്തെ അമിതമായി നീട്ടിയിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇങ്ങനെയും ഓതാം. മുഫസ്സിലായ മദ്ദിൻ്റെ ഹുക്മ് അത് നിർബന്ധമല്ല, മറിച്ചത് ജായിസാണ് എന്നതാണ് അല്ലേ. എന്നാലും മുത്തസ്സിലായ മദ്ദ് എന്ന് പറയുന്നത് മദ്ദക്ഷരവും അതുപോലെ ഹംസയും ഒരു പദത്തിൽ തന്നെ ഒരുമിച്ച് വന്നതാണ്. ഈ സൂറത്തിൽ അങ്ങനെ ഒരു ഭാഗം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ അത് ചർച്ച ചെയ്യാതിരിക്കലായിരിക്കും ഉചിതം. അപ്പോൾ പറയാം അല്ലേ, മറ്റേതെല്ലാം കൂടി പറഞ്ഞ് പ്രേക്ഷകർക്ക് അതൊരു ബുദ്ധിമുട്ടാക്കണ്ട. ഏതായിരുന്നാലും മുഫസ്സിലായ മദ്ദിനെക്കുറിച്ച് ഇതിൽ കൂടുതലൊരു വിവരണം നൽകേണ്ടതുണ്ടോ? പോകാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഏതാണ് പറയാനുള്ളത്? നാറൻ എന്ന തെൻവീനിൻ്റെ ഉച്ചാരണത്തെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നത് അല്ലേ. തെൻവീൻ എന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ചേർത്ത് ഓതുമ്പോൾ മാത്രം ഉച്ചരിക്കേണ്ടി വരുന്ന നൂനാണ് തെൻവീൻ. ഇവിടെ തന്നെ സയസ്ല നാറൻ എന്നതിൽ നമ്മൾ വഖഫ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് കേൾപ്പിച്ചാലോ. അതായത് ഈ നൂനിന് അപ്പോൾ ഉച്ചാരണം വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ വഖഫ് ചെയ്താൽ സയസ്ല നാറ എന്നായി മാറുന്നു.
بسم الله الرحمن الرحيم سيصلى نارا.
ഇവിടെ നാറൻ എന്ന തൻവീനിന്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു വഖഫിൽ. അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, വസ്ല് ചെയ്ത് ഓതുമ്പോൾ മാത്രം ഉപയോഗിക്കപ്പെടുന്ന അക്ഷരമാണ് തൻവീൻ എന്ന നൂന്, അതിന് സുക്കൂനുമാണ്. പക്ഷേ വഖഫിൽ അതിന് ഉച്ചാരണമില്ല എന്ന് പറഞ്ഞു. സയസ്ല നാറൻ എന്ന ഉച്ചാരണം വഖഫിൽ വരുന്നില്ല. അവിടെ വഖഫ് ചെയ്താൽ, അവിടെ വഖഫ് ഇല്ല, പക്ഷെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സയസ്ല നാറ അതെന്തായി മാറി? ഒരു മദ്ദായി മാറി. ആ മദ്ദ് അക്ഷരം അലിഫാണ്. അതുകൊണ്ട് തന്നെ തെൻവീനിൻ്റെ പകരമായി വന്ന മദ്ദായതുകൊണ്ട് തന്നെ ആ മദ്ദിന് മദ്ദുലഴിവൽ എന്ന ഒരു പേര് കൂടി നമ്മൾ തജ്വീദിൽ പറയാറുണ്ട്. മദ്ദുലഴിവൽ അത് പിന്നെ ഇവിടെയല്ല മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഇനി അടുത്ത സൂറത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. മദ്ദുലഴിവൽ ഇവിടെ പറയാനുള്ളത് തൻവീൻ എന്നതിനെ ചേർത്തോതുമ്പോൾ മാത്രമാണ് ഉച്ചരിക്കുന്നത്, പക്ഷേ ചേർത്തോതുമ്പോൾ തന്നെ അതിൻ്റെ ശേഷം ഏതക്ഷരമാണ് വന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. തൊണ്ടയിൽ നിന്നുള്ള അക്ഷരങ്ങളാണെങ്കിൽ അവിടെ തൻവീനിനെ വ്യക്തമായി ഉച്ചരിക്കുക എന്നതാണ് നിയമം. കഴിഞ്ഞ സൂറത്തിൽ കുഫുവൻ അഹദ്, അവിടെ കുഫുവൻ എന്ന് തൻവീനിനെ വ്യക്തമായി ഉച്ചരിക്കണം, കാരണം ശേഷം വന്നത് തൊണ്ടയിൽ നിന്നുള്ള അക്ഷരമാണ്. ഇവിടെ വേണ്ടത് ഇഖ്ഫ ആണ് അല്ലേ. അതായത് എന്ന് ഓതേണ്ടതുണ്ട്. സയസ്ലാനാറൻ എന്ന തൻവീനിൻ്റെ നൂനിനെ വ്യക്തമായി ഉച്ചരിക്കാതെ എന്നാൽ ഉന്നത്തോടു കൂടി ഉച്ചരിക്കലാണ് ഇവിടുത്തെ നിയമം. ഇഖ്ഫ എന്നാണ് നിയമത്തിൻ്റെ പേര്. ദാല് വന്നു എന്നതാണ് കാരണം. ദാല് വന്നു, അതായത് തൻവീനിൻ്റെ ശേഷം 15 അക്ഷരങ്ങൾക്കാണ് ഈ നിയമം ബാധകമായിട്ടുള്ളത്. മറ്റവസരത്തിൽ വിശദമായിട്ട് പറയാം അല്ലേ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 നിയമങ്ങളുണ്ട്. 5 നിയമങ്ങൾ ആദ്യം ഈ പറയേണ്ട നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ 15 അക്ഷരങ്ങൾ നമുക്ക് എണ്ണി പറയാൻ പറ്റുള്ളൂ. അതല്ലേ സൗകര്യം, മനസ്സിലാക്കാനും സൗകര്യം അതാണ്. ഏതായിരുന്നാലും ഓതുന്നവർ ശ്രദ്ധിക്കുക. എന്ന് ഓതേണ്ടതുണ്ട്, അത്രയല്ലേ ഉള്ളൂ. ഇനി അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും അവിടെ അടുത്ത ആയത്തിലേക്ക് വരാം. അവിടെ
ഹമ്മാലത്ത് എന്നതിലെ മീമിന് ഷദ് വന്നു. മീമിന് ഷദ് വന്നു, ഇതുപോലെ ഒരു ചർച്ച നമ്മൾ സൂറത്തു നാസ് ചർച്ച ചെയ്തപ്പോൾ
പറഞ്ഞിരുന്നു. ഷദ്ദുള്ള നൂനിന് ഗുന്നത്ത് വേണം, അതേപോലെ ഷദ്ദുള്ള മീമിനും ഗുന്നത്ത് വേണം എന്നത്. മീമും നൂനും ഈ രണ്ടക്ഷരങ്ങൾക്ക് മാത്രം സവിശേഷമായ ഒരു നിയമമാണ് ഷദ്ദുണ്ടാകുമ്പോൾ ഗുന്നത്ത് വേണം എന്നത്. മറ്റേത് അക്ഷരങ്ങൾക്കും അങ്ങനൊരു നിയമമില്ല. ഷദ്ദുള്ള ലാമിലൊക്കെ പലരും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ കാണാറുണ്ട്. ലാമിന് ഷദ് വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് തോന്നുന്നു. ഗുന്നത്ത് എന്ന് പറയുന്ന സവിശേഷമായ നിയമം അത് നൂനിനും മീമിനും മാത്രമാണ്. ഷദ്ദുള്ള നൂനിനും ഷദ്ദുള്ള മീമിനും നിർബന്ധമായും ഗുന്നത്ത് വേണം. അപ്പോൾ വംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ് എന്ന് ഓതേണ്ടത്. അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാലോ അല്ലേ. വംറഅത്തുഹു എന്നതിൽ വാവിൻ്റെ ശേഷം ഒരു അലിഫ് കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് മുസഹഫിൽ നോക്കി ഓതുമ്പോൾ അതുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തോന്നാം. ഇമ്രഅത്തുഹു എന്നതിലേക്ക് വാവ് ചേർത്തപ്പോഴാണ് വംറഅത്തുഹു എന്ന് ഖിറാത്തായി വന്നത്. അങ്ങനെ ഒന്നുണ്ടല്ലോ. അതായത് ഹംസത്തുൽ വസൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതായിരുന്നു. ഹംസത്തുൽ വസലും ഹംസത്തുൽ ഖത്ത്. അപ്പോൾ ഇമ്രഅത്ത് എന്ന വാക്കിൻ്റെ ആദ്യത്തിൽ വന്ന ഹംസ വസലിൻ്റെ ഹംസയായതുകൊണ്ട് അത് വാവിലേക്ക് ചേർത്ത് ഓതുമ്പോൾ വംറഅത്തുഹു എന്നാണ് ഓതിപ്പോകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി മുസ്ഹഫിൻ്റെ എഴുത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹംസത്തുൽ ഖത്തഴിനെയും ഹംസത്തുൽ വസലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ മുസ്ഹഫിലെ എഴുത്ത് സഹായിക്കും. ഈ ഹംസ ഒരു പ്രത്യേക ചിഹ്നം കൊണ്ട് ഒരു ചിഹ്നം അടയാളപ്പെടുത്തിയതായി കാണാൻ കഴിയും. എല്ലാ മുസ്ഹഫിലും അങ്ങനെ കാണാൻ കഴിയില്ല. ഇല്ല, സാധാരണ ഗൾഫിൽ നിന്ന് അച്ചടിച്ചു വരുന്ന ചില മുസ്ഹഫുകളിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ നാട്ടിലെ പൊന്നാനി മുസ്ഹഫിലൊന്നും മലബാരി എഴുത്തിലുള്ള മുസ്ഹഫിൽ അങ്ങനെ കാണൂല. ആലിഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളത് ആ അലിഫിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ആ അലിഫ് ഉച്ചാരണത്തിൽ വാമ്രഅത്തുഹു എന്നൊന്നും ഒരിക്കലും വരില്ല. അങ്ങനെ അങ്ങനൊന്നും
ആരും.
ആ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചില യാസീൻ ഓതുന്നൊക്കെ സദസ്സിൽ ഓതി കേട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഏതായിരുന്നു ഭാഗം, ഇസ്ലോഹൽ യോമ ബിമാ കുന്തും തക്ഫുറുൻ, യാസീനിലെ ഒരായത്താണ് അത്. അസ്ലോഹൽ യോമ ബിമാ കുന്തും തക്ഫുറുൻ, ഒരു ആൾ ഓതിയത് കേട്ടതാണ്. അസ്ലോഹൽ യോമ ബിമാ കുന്തും തക്ഫുറുൻ എന്ന് ഓതുന്നത്. ആ ഏതായിരുന്നാലും അങ്ങനെ ഹംസയുടെ മുകളിൽ ഈ ചിഹ്നം കാണിച്ചത് കൊണ്ട് തന്നെ അത് ഫതഹാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ചില സാധാരണക്കാരിൽ കാണാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. വംറാത്തുഹു എന്നതിൽ വാവിൻ്റെ ശേഷം വരുന്ന ഹംസ വസ്ലിൻ്റെ ഹംസയാണ്. അത് ഉച്ചാരണത്തിലേക്ക് ആവശ്യമില്ല എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഹംസയുടെ മുകളിൽ സാദിൻ്റെ ഒരു തല മാത്രം അടയാളമായി ചിഹ്നമായി കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അത് ആ അലിഫിനെ ഉച്ചരിക്കേണ്ടതില്ല, പകരം വംറാത്തുഹു വാവും മീമും മാത്രം ഉച്ചരിച്ചാൽ മതി എന്നറിയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ഹംസ ചില പദങ്ങളുടെയൊക്കെ ചില ആയത്തുകളുടെയൊക്കെ തുടക്കത്തിൽ കാണാൻ കഴിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ ആദ്യം വരുന്ന ഹംസ ഇതുപോലെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിലെ ഹംസയും ഇതുപോലെയാണ്. അപ്പോൾ ഈ ഹംസകൾക്കൊക്കെ ചിഹ്നം കൊടുത്തിട്ടുള്ളത് മുകളിൽ ഒരു സാദിൻ്റെ തലയാണ്. അപ്പോൾ ആ ചിഹ്നത്തിന് വസ്ല എന്നുകൂടി പേരുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വംറഅത്തുഹു ഹമ്മാലത്തൽ ഹതബ്. ഹതബ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ത്വാഇൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഉച്ചരിക്കുന്ന സമയത്ത്
ഫാത്തിഹ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ത്വാഇൻ്റെ ഉച്ചാരണം ത്വാ എന്ന് വരുന്നതിനെ കുറിച്ച് അല്ലേ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വംറഅത്തുഹു ഹമ്മാലത്തൽ ഹതബ് എന്നുച്ചരിച്ചാൽ അത് തെറ്റായിപ്പോയി. ഹതബ് ചുണ്ടിന് അനക്കം പറ്റാതെ, ചുണ്ടിളകാതെ തന്നെ ത എന്ന് ഉച്ചരിക്കാൻ നന്നായി പരിശീലിക്കുക തന്നെ വേണം. ഇൻഷാല്ലാ 30 ദിവസങ്ങളിൽ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെയുള്ള അവതരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥിരമായി കേൾക്കുകയും അത് സ്വന്തം പരിശീലിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ ഈ തായിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്ന് കേട്ടുപോയത് കൊണ്ട് ഒരിക്കലും അത് ശരിയാവില്ല. സമയമെടുക്കും എന്നതാണ്. ശീലങ്ങൾ മാറാൻ നന്നായി ശ്രമിക്കേണ്ടി വരും. അപ്പോൾ വംറഅതുഹു ഹമ്മാലതൽ ഹതബ് എന്ന് തന്നെ ഓതാൻ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും.
ഇനി അടുത്ത ആയത്ത്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫീ ജീദിഹാ ഹബലും മിമ്മസദ്. അവിടെ രണ്ട് സ്ഥലത്ത് മണിച്ചിട്ടാണ് ഹബലുൻ
എന്ന തൻവീനിന്റെ ഇദ്ഗാമും അതുപോലെ മിൻ എന്ന സുക്കൂനുള്ള നൂനിന്റെ ഇദ്ഗാമും ഇവ രണ്ടും ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദ ചെയ്ത് ഉച്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശബ്ദ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അക്ഷരത്തിന് ശബ്ദ വരുമ്പോൾ ഉന്നത്ത് വരണം. ഫീ ജീദിഹ ഹബലുൻ എന്നതിൽ തൻവീനുണ്ട്. ആ തൻവീനിനെ ശേഷമുള്ള മീമിലേക്കാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ ചേർക്കപ്പെടുന്ന അക്ഷരത്തിൽ ശബ്ദ വരുന്നു. അത് സ്വാഭാവികമായും മീമായതുകൊണ്ട് ഉന്നത്തും ആവശ്യമാണ്. അതാണ് ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് നമ്മൾ നിയമമായി പറയുന്നത്. അപ്പോൾ അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇദ്ഗാമുൻ ബിഗുന്ന. ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യലാണ്. ഉന്നത്തില്ലാതെ ഇദ്ഗാമില്ല. ഫീ ജീദിഹ ഹബലും മിമ്മസദ്. ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇദ്ഗാമുണ്ട്. ഒന്ന് സാക്കിനായ നൂനിനെയാണെങ്കിൽ മറ്റേത് തൻവീനാണ്. ഹബലുൻ എന്നതിൽ തൻവീനുൻ, മിൻ എന്നതിൽ സാക്കിനായ നൂനുമാണ്. ഇവ രണ്ടും ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർക്കണം, ഇദ്ഗാം ചെയ്യണം. മാത്രമല്ല ഇദ്ഗാം ചെയ്യുമ്പോൾ ശബ്ദ വന്നതുകൊണ്ട് ആ ശബ്ദമുള്ള മീമിനെ ഉന്നത്തും ചെയ്യണം. അപ്പം നിയമത്തിൻ്റെ പേര് പറയുമ്പോൾ ഇദ്ഗാമും ബിഗുന്ന എന്ന് നമുക്ക് പറയാം അല്ലേ. ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ട് ശബ്ദ വരുന്നു, അപ്പോൾ ഉന്നത്തും വരുന്നു. ഇനി ഹബലുൻ എന്നതിൽ ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. നമ്മൾ കഴിഞ്ഞ സുഹൃത്തുക്കളിലൊക്കെ പറഞ്ഞത് ഹബ്ലുൻ എന്നല്ല ഹബലുൻ, ഇടയിലുള്ള ബാ ആണ്. അപ്പോൾ വലിയ അളവിലുള്ള കൽക്കലത്തല്ലെങ്കിലും ചെറിയ അളവിൽ അവിടെ സുഹറ കൽക്കലത്ത് സുഹറ എന്നാണ് അതിൻ്റെ പേര്. കൽക്കലത്ത് രണ്ട് തരത്തിലുണ്ട്, സുഹറ കുബ്ര. അപ്പോൾ ഫീജിദ് എന്നതിൽ ബാഇൻ്റെ കലക്കലത്ത് കൂടി അവിടെ പറയേണ്ടതുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സൂറത്തിൽ പറയേണ്ടതായിട്ട്, മറ്റ് ചർച്ചകളൊന്നുമില്ല. ഏതായിരുന്നാലും ഒരു തവണ കൂടി ഈ സൂറത്തൊന്ന് ഓതി കേൾപ്പിക്കാം, പ്രേക്ഷകർക്ക് കൂടി തങ്ങളെ കൂടെ ഒന്ന് ഓതാൻ അവസരം ഉണ്ടായിക്കോട്ടെ. ഇൻഷാല്ലാ പിന്നെ തങ്ങൾ ഓതുമ്പോൾ തങ്ങളെ കൂടെ തന്നെ പ്രേക്ഷകരും ഓതുമെന്ന് മനസ്സിലാക്കാം.
നമുക്ക് ഖിറാഅത്ത് പഠിക്കാൻ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കേൾക്കുക എന്നതാണ്. കേൾക്കുക, പല ഇമാമിങ്ങളുടെ ഖിറാഅത്ത് ഇങ്ങനെ ഇട്ടിട്ട് കേൾക്കുക, അതിനുശേഷം അതിൻ്റെ കൂടെ ഓതുക. അങ്ങനെ ഓതുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസ് ആവുകയും നമുക്ക് പഠിയുകയും ചെയ്യും. ആ ശൈലി നമ്മുടെ നാവിൽ അറിയാതെ അത് വന്നു ചേരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഓതി ഓതി ശൈലിയൊക്കെ നന്നാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله العظيم.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്രയും ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി, ഇത്രയും ദിവസത്തെ ക്ലാസുകൾ കേൾക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ഖിറാഅത്ത് മെച്ചപ്പെടുത്തുമാറാവട്ടെ. അതിനുള്ള ഒരു അവസരമായി ഈ അവസരത്തെ, ഈ ക്ലാസുകളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖിറാഅത്ത് നന്നായി, നമ്മുടെ നിസ്കാരം അതുമൂലം നന്നാവുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി നാം മാറുകയും വേണം. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്.
അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം സൂറത്തുൻ നസ്ർ ആണ് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനോഹരമായി പാരായണം ചെയ്യാനും അതുപോലെ അടുത്ത ക്ലാസ് വീക്ഷിക്കാനും ഒക്കെ നമ്മൾ സഹായിക്കട്ടെ. ഇൻഷാല്ലാ അടുത്ത സൂറത്തുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
റമദാൻ റമദാൻ.